നമസ്കാരം ജോസി തോമസ്. ജോസി, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിരവധി പേരെ ബാധിക്കുന്നതും ഏറെ ചർച്ചാ വിഷയമായതുമായ ഒന്നാണ് സൈബർ ബുള്ളിംഗ്. ഇപ്പോൾ 2016 മാത്രം 34% കുട്ടികളാണ് സൈബർ ബുള്ളിംഗിന് ഇരയായതായി പറയപ്പെടുന്നത്. ഓസ്ട്രേലിയൻ നിയമപ്രകാരം സൈബർ ബുള്ളിംഗ് എന്താണെന്ന കാര്യം ഒന്ന് പറയാമോ?
സൈബർ ബുള്ളിംഗ് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ നിയമപ്രകാരം സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് എന്ന് പറയും, പിന്തുടരുക എന്ന് പറയുന്നത്, ഇത് രണ്ടും സംഭവിക്കുന്നത് ഒരാളെ കുറ്റകരമായ വിധത്തിൽ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഗേജസ് ഇൻ ഒഫൻസീവ് മെനസിങ് ഓർ ഹരാസിങ് ബിഹേവിയർ ത്രൂ യൂസ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് സൈബർ ബുള്ളിംഗ് എന്ന് ഓസ്ട്രേലിയൻ ലോയിൽ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വിൽഫുൾ ആൻഡ് റിപ്പീറ്റഡ് ഹാം ഇൻഫ്ലിക്റ്റഡ് ത്രൂ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, സെൽ ഫോൺസ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ്. ബേസിക്കലി ഒരാളെ ഹരാസ് ചെയ്യുക, ത്രെട്ടൺ ചെയ്യുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഇന്റിമിഡേറ്റ് ചെയ്യുക, എംബാരസ് ചെയ്യുക എന്ന് പറയും. ഇതിനെല്ലാം ഉള്ള വിവിധ പേരുകളാണ് ഈ ബുള്ളിങ്ങിന് ഉപയോഗിക്കുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം. സോ ഇറ്റ് കൻ ഹാപ്പൻ ടു പീപ്പിൾ അറ്റ് എനി ഏജ്, എനി ടൈം, ആൻഡ് ഇറ്റ് ഓഫൺ യുനോ ഹാപ്പൻസ് അനോണിമസ്ലി. അതാണ് ഇതിന്റെ വേറൊരു പ്രശ്നം. കാരണം ഇരയും അല്ലെങ്കിൽ ഒഫൻഡറും അടുത്തടുത്തല്ല. അതുകൊണ്ട് ഇതിൽ നിന്നും ഗെറ്റ് അവേ ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് അവരെ അതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതും.
ഓക്കെ, ഇപ്പോൾ ഇന്റിമിഡേഷനും ഹരാസ്മെന്റും ഒക്കെ സൈബർ ബുള്ളിങ്ങിന്റെ കീഴിൽ വരുന്നതാണെന്ന് ജോസി പറഞ്ഞു. എങ്കിലും പ്രധാനമായും ഇലക്ട്രോണിക് ഡിവൈസസിലൂടെയുള്ള എന്തൊക്കെ പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ചെയ്തികളാണ് സൈബർ ബുള്ളിംഗ് ആയി കണക്കാക്കപ്പെടുന്നതെന്ന കാര്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കുമോ?
എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പോസ്റ്റിംഗ് ഹേർട്ട്ഫുൾ മെസ്സേജസ്, ഇമേജസ് ഓർ വീഡിയോസ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വളരെ വിഷമിപ്പിക്കുന്ന മെസ്സേജസും ഇമേജസും വീഡിയോസും ഓൺലൈനിൽ പ്രചരിപ്പിക്കുക. അപ്പൊ അത് ദാറ്റ് ഇൻക്ലൂഡ്സ് സെക്ഷുവൽ വീഡിയോസ് ആസ് വെൽ. പിന്നെ റിപ്പീറ്റഡ്ലി സെൻഡിങ് അൺവാണ്ടഡ് മെസ്സേജസ് ഓൺലൈൻ. അപ്പൊ തുടർച്ചയായി ഒരാളെ മെസ്സേജസ് അയച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ സെൻഡിങ് അബ്യൂസീവ് ടെക്സ്റ്റ് ആൻഡ് ഇമെയിൽസ്. പിന്നെ പറയുന്നത് എക്സ്ക്ലൂഡിങ് ഓർ ഇന്റിമിഡേറ്റിംഗ് അതേഴ്സ് ഓൺലൈൻ. അപ്പൊ എക്സ്ക്ലൂഡിങ്ങും ഒരു കാരണമാണ്. നമ്മൾ ഈ റേഷ്യൽ ഇതിൽ പറയും എക്സ്ക്ലൂഡിംഗ് എന്ന് പറയുന്നത് ഒഴിവാക്കുക, അതും ഒരു ഇന്റിമിഡേഷൻ ആണെന്ന് പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു ഗ്രൂപ്പ് ഇതിൽ വരുവാണെങ്കിൽ ഒരാളെ തന്നെ ഒഴിവാക്കി പോകുന്ന ഒരു ഇത് വരുന്നതും ഒരു ഇന്റിമിഡേഷനാണ്. പിന്നെ ക്രിയേറ്റിംഗ് ഫേക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്രൊഫൈൽസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്. സാധാരണ ഇപ്പം നമ്മൾ കാണുന്നതാണ് ഫേക്ക് ഐഡീസ് ഉണ്ടാക്കുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ സൈറ്റ് വഴി. പിന്നെ മോസ്റ്റ്ലി ഓൺലൈൻ ഗോസിപ്സ് ആൻഡ് ചാറ്റ്സ്. അപ്പം അത് വലിയൊരു ഇതാണ്, ആളുകളെ മേക്കിംഗ് ഫൺ ഓഫ് പീപ്പിൾ ഗോസിപ്സ്. അത് വേറൊരു ഫോമാണ് ഇതിൻ്റെ. പിന്നെ ഈവൻ ഒരാളെ അവരുടെ സേഫ്റ്റീനെ തന്നെ ഭീഷണിപ്പെടുത്തുക. ഇപ്പം ഓൺലൈൻ വഴി പലരെയും ഭീഷണിപ്പെടുത്താറുണ്ട്. ഇപ്പം ഒരുപാട് പണം തട്ടുന്ന കേസുകളൊക്കെ ഇതെല്ലാം ഇതിന്റെ സൈബർ ബുള്ളിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ്.
ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളാണ് കൂടുതലായും, മുതിർന്നവർ കുറവല്ല എങ്കിലും കുട്ടികളാണ് കൂടുതലായും സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടി ഇതിന് ഇരയായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയായ കുട്ടികൾ എങ്ങനെയാണ് ആദ്യം ഇതിനോട് പ്രതികരിക്കുന്നത്?
സാധാരണ ഇവിടെ ഇരയാകുന്ന കുട്ടികള് തുടക്കത്തില് പേരൻസിനോട് പറയാറില്ല. ഇത് ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഇപ്പം എല്ലാ പിള്ളേരും കുട്ടികളും ഇരയാകുന്നില്ല ഇതില്. അപ്പം നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നല്ല മാതാപിതാക്കൾ മക്കൾ ബന്ധമുള്ള അല്ലെങ്കിൽ ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ള എപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്നേഹവും ഇതെല്ലാം കിട്ടുന്ന കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകുന്നത് സാധാരണ കുറവാണ്. അവരതിന് ഇരയാവാറില്ല. അപ്പം ഈ അകൽച്ച അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരന്റിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ആണ് ഒരു പരിധി വരെ അത് രണ്ട് ഗ്രൂപ്പും, ഇതിൻ്റെ അകത്ത് വിക്ടിമൈസ്ഡ് ആവുന്നവരും ഒഫൻഡേഴ്സും രണ്ടും ഇങ്ങനെയുള്ള ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ഈ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളാണ് ഇതിന് ഇരയാകുന്നത് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ തുടക്കത്തില് പേരൻസിനോട് പറയില്ല. അതിന്റെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവര് വിചാരിക്കുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ വളരെ വേഴ്സ് ആവും. രണ്ടാമത്തെ കാര്യം, അവരുടെ ഇന്റർനെറ്റ് ആക്സസ് നഷ്ടപ്പെടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ നമ്മുടെ കൾച്ചറിലെ ഒരു നമ്മുടെ മലയാളികളുടെ ഒരു കൾച്ചറിൽ പ്രധാനമായിട്ടും ഇപോലെ നമ്മളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്, പേരൻസ് എല്ലാം പിള്ളേരുടെ ഡിസിപ്ലിൻ അങ്ങനെയാണ് നമ്മുടെ കൾച്ചറിൽ നിന്ന് വരുമ്പോൾ. പക്ഷെ ഇവിടെ വരുമ്പം നമ്മുടെ സ്ട്രിക്റ്റ് ആകും തോറും അത് കൂടുതൽ റെസിസ്റ്റ് ചെയ്യാനും ഇതിലേക്ക് പോകാനും. അപ്പൊ ഈ തേടിപ്പോകുന്നത് ഇന്റർനെറ്റിന്റെ യൂസൊക്കെ ഒരു പരിധിവരെയും സ്നേഹവും കെയറും ഒക്കെ തേടിപ്പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പം പ്രധാനമായിട്ടും നോക്കേണ്ടത് മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളുടെ മേലൊരു കണ്ടുണ്ടായിരിക്കണം എന്നുള്ള നമ്മൾ പറയുമല്ലോ. പക്ഷെ അതൊരു വളരെ പോസിറ്റീവായിട്ടായിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുപിടിക്കുന്നത് ടീച്ചേഴ്സും പിന്നെ സ്കൂളുകളിലെ മറ്റ് സ്റ്റാഫും ആണ് ഇത് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ സ്കൂളുമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ.
ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് നമുക്കറിയാം നിരവധി പേരെ ബാധിക്കുകയും കുറെ കുട്ടികൾ ഇരയാവുകയും ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു ഈ ബ്ലൂ വെയിൽ ഗെയിം. കുറെ കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികളെ ബാധിക്കാൻ ഇടയുള്ളത്?
ഇത് രണ്ട് മെന്റലായിട്ടും ഫിസിക്കലുമായിട്ടുള്ള സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മെന്റൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ട്രെസ് ഉണ്ടാവാം, സങ്കടപ്പെട്ടിരിക്കുക, വളരെ ആംഗ്രി ആവുക, പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പിന്നെ ഇതൊരു ട്രൗമ ആണ്, ഇതൊരു ട്രൗമ കൂടിയാണല്ലോ. അപ്പം ആങ്സൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, ഉറക്കത്തെ ബാധിക്കാം കുട്ടികളുടെ. പിന്നെ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവാം, വിഡ്രോൺ ആയിട്ട് ഗ്ലൂമി ആയിട്ടിരിക്കാം. സൂയിസൈഡുകൾ വളരെയധികം ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ലോകത്ത് പല സ്ഥലങ്ങളിലും. ഓസ്ട്രേലിയയിൽ പോലും സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ സിംറ്റംസ് യൂണോ, സ്കൂളിൽ പോകാതിരിക്കുക, എന്തെങ്കിലും ഒഴുകഴുകൾ പറഞ്ഞ് പോകുന്നില്ല എന്ന് പറയുക, കാരണം അവർ പോകാൻ ഭയങ്കര സ്കയറിയാണ്. പിന്നെ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ, കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നു, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നു. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ സിംറ്റംസ് കാണുന്നത്. എക്സ്ട്രീം ഇതിൽ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷനിലേക്കൊക്കെ പിള്ളേർ പോകും.
തീർച്ചയായും മാതാപിതാക്കളുടെ ഒരു കണ്ണ് എപ്പോഴും കുട്ടികളുടെ മേൽ വേണമെന്ന് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങളിൽ കുട്ടികൾ ചെന്ന് ചാടാതിരിക്കാൻ എന്തൊക്കെ കരുതലുകളാണ് മാതാപിതാക്കൾ എടുക്കേണ്ടത്?
അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ദൃഢമായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം. അപ്പം നമ്മളെപ്പോഴും പറയും ചെറുപ്പം തൊട്ടേ കുട്ടികളുമായിട്ട് നല്ല ബന്ധവും ഉണ്ടായിരിക്കണം, അതാണ് ഇതിന്റെ അടിസ്ഥാനം. പിന്നെ അവരെ എപ്പോഴും എൻഗേജ് ചെയ്ത് ഈ ആദ്യകാലങ്ങളിലൊക്കെ ഈ ഇപ്പം ലോകത്തിലെല്ലാവർക്കും കുട്ടികളും ഇത് ധാരാളമായി ഉപയോഗിക്കണം, ഇൻക്രീസിംഗ്ലി യൂസിങ് ഇന്റർനെറ്റ്. അപ്പൊ അവരുടെ ആ ഓൺലൈൻ ബിഹേവിയർ, അപ്രോപ്രിയേറ്റ് ഓൺലൈൻ ബിഹേവിയറിനെ ഇത് ചെയ്യാൻ വേണ്ടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ആദ്യമായിട്ട്. ചെറിയ സ്കൂൾ തൊട്ടേ, ഇപ്പൊക്കെ എനിക്ക് തോന്നുന്നത് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് തൊട്ടേ ഇത് ഡിവൈസസ് ഉപയോഗിച്ച് തുടങ്ങി, ഐപാഡുകളൊക്കെ. അപ്പൊ അന്നേരം തൊട്ടേ അവരുമായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ അവരെ എപ്പോഴും കീപ്പ് എ ട്രാക്ക് ഓഫ് വാട്ട് ദേ ആർ ആക്ച്വലി ഡൂയിങ് ഓൺലൈൻ. അത് വളരെ ഹെൽത്തി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് കൈകാര്യം ചെയ്യണം. പിന്നെ മോണിറ്ററിംഗ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദ ചിൽഡ്രൻ. ഇപ്പൊ സാധാരണ നമ്മുടെ മലയാളികളൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ സ്ട്രിക്ട് ഒക്കെ ആയതുകൊണ്ട് അവരെ എന്നാണ് സ്പൈ ചെയ്യുക, അല്ലെങ്കിൽ അൺനെസസറിലി അവരുടെ പ്രൈവസിയിലേക്ക് ഇൻവേഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കഴിയുന്നത് ഒഴിവാക്കി, അതൊരു എക്സ്ട്രീം സിറ്റുവേഷനിൽ അത് ചെയ്യാൻ പാടില്ല. അല്ലാത്തപ്പോൾ നമ്മൾ ഓണസ്റ്റ് ഓപ്പൺ ആയിട്ട് അവരുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. എന്നിട്ട് ഇടയ്ക്ക് അവർക്ക് ഇടയ്ക്ക് നമ്മളിവിടെ പറയും, ആർ യു ഓക്കെ എന്ന് ചോദിക്കും, ഹാസ് സംതിങ് ഹാപ്പൻഡ് ദാറ്റ് ഈസ് ബോദറിങ് യു എന്നൊക്കെയുള്ള, അല്ല എന്തെങ്കിലും സംഭവിച്ചു. അപ്പൊ അവരുടെ ഇത് മാറുമ്പോൾ മാതാപിതാക്കളെ മനസ്സിലാവും, അവരെ കാണും. അപ്പൊ അവരെ സപ്പോർട്ടീവായിട്ട് സ്നേഹമായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇപ്പൊ അതുപോലെ പ്രധാനമായും ഡിപ്രഷനിലേക്കൊക്കെയാണ് കുട്ടികൾ പോകുന്നതെന്ന് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന കുട്ടികളെ, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്ന കുട്ടികളെ മാതാപിതാക്കൾ എന്ന നിലയിൽ എങ്ങനെ ഇവരെ ഇതിൽ നിന്ന് കരകയറ്റാൻ സാധിക്കും?
സ്കൂളുകൾ ഒരു വലിയ മീഡിയമാണ്. കൂടുതലും ഐഡന്റിഫൈ ചെയ്യുന്നതും അത് ഡീൽ ചെയ്യുന്നതും അവിടെ അതിന് ഡീൽ ചെയ്യാൻ പറ്റിയ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ്, ഇമോഷണൽ വെൽബീങ് ടീം എന്നൊക്കെ പറഞ്ഞ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ഇപ്പോൾ. അപ്പം അവിടെ വഴിയാണ് ഇപ്പം മാതാപിതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ നല്ല ബന്ധമല്ല കുട്ടികളുമായിട്ടുള്ളതെങ്കിൽ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു അഡൽറ്റിനോട്, അതിപ്പോ ഒരു ടീച്ചർ ആവാം, കൗൺസിലർ ആവാം, ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് കുട്ടികളുടെ ഇത് പ്രശ്നങ്ങളുമായിട്ടൊപ്പം നമ്മൾ ജി പിയിൽ എടുത്ത് പോവുക, ജി പി അതിന്റെ റെഫറൽ ചെയ്യുകയും മെന്റൽ ഹെൽത്ത് കെയർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കുകയും കൗൺസിലിംഗിന് റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യും. നമ്മുടെ കൾച്ചറിൽ അതിനൊരു വിമുഖതയുണ്ട് ഇതെല്ലാം ചെയ്യാൻ. കൗൺസിലിംഗിന് പോയാൽ അതൊരു സ്റ്റിഗ്മ, മോശമാണ്, അല്ലെങ്കിൽ കൊച്ചിന് കുഴപ്പമുണ്ടെന്ന് മറ്റുള്ളവർ അറിയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമ്മൾ എവിടെ പോയാലും ഇതെല്ലാം കോൺഫിഡൻഷ്യൽ ആണ്. അപ്പം എത്രയും പെട്ടെന്ന് സഹായം തേടുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ അപ്രോച്ച് തന്നെ മാറ്റണം. ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷനും അപ്രോച്ചും പിള്ളേരുമായിട്ടൊരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം. പക്ഷെ അത് നേരത്തെ തൊട്ടേ തുടങ്ങേണ്ടതാണ്. ചെറിയ കാരണം ഇപ്പോൾ ഇപ്പൊ തന്നെ വളരെ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇപ്പം ഇലക്ട്രോണിക് ഡിവൈസ് കൊടുത്ത് ഉള്ള ഒരു കൾച്ചറിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കാരണം പേരൻസ് എല്ലാം ബിസിയാണ്. അപ്പൊ അവരെ എൻഗേജ് ആയിരിക്കാൻ വേണ്ടി ഇത് കൊടുക്കും. അപ്പം വളരെ യങ് ഏജുകളിൽ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും. ഫസ്റ്റ് 5-6 ഇയേഴ്സിലാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് കുട്ടികളുടെ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ കഴിയുന്നതും ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാരണം, ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ അതിപ്പം പല പ്ലാറ്റ്ഫോമുകളിൽ ചെയ്യാം. ഇപ്പം നമ്മൾ സ്കൂളുകളിൽ കൂടി ഇതിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ഓൾറെഡി, എങ്ങനെയാണ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതിന് എന്നതിനെ കുറിച്ച്. പ്രൈമറി പ്രിവെൻഷൻ അങ്ങനെയാണ്.
ഒരു കാര്യം കൂടി ഉള്ളത്, സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നവർക്കായി എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റംസ് ആണ് ഓസ്ട്രേലിയയിലുള്ളത്?
സാധാരണ എല്ലാ എമർജൻസി സിറ്റുവേഷനിലും പറയുന്ന പോലെ ആദ്യം ഒരു ഇമ്മീഡിയറ്റ് സേഫ്റ്റിയിൽ പ്രശ്നമാണെങ്കിൽ 000 വിളിക്കുകയാണല്ലോ നമ്മളിവിടെ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പിള്ളേരുടെ കാര്യത്തിൽ ഒരു കിഡ്സ് ഹെൽപ്പ് ലൈൻ എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, വളരെ യൂസ്ഫുൾ ആണ്. അവർക്കൊരു നമ്പറുണ്ട്, 1-800-555-1800 എന്ന് പറഞ്ഞൊരു നമ്പർ. അതുവഴി കുട്ടികൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് സർവീസസ് അവൈലബിൾ ആണ്. പിന്നെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സ്കൂളുകൾക്കും വേണ്ടിയിട്ട് ഒരു reachout.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, വളരെ യൂസ്ഫുൾ ആണ്. അതിൻ്റെ അകത്ത് ഈ 3 കൂട്ടർക്കും പോയി രജിസ്റ്റർ ചെയ്ത് അവരവരുടെ കേസ് സെനാരിയോസും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് reachout.com. പിന്നെ അക്കോൺ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ബോഡി ഉണ്ട് ഓസ്ട്രേലിയയിൽ. അതിന്റെ ഫുൾ ഫോം ഓസ്ട്രേലിയൻ സൈബർ ക്രൈം ഓൺലൈൻ റിപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് എന്ന് പറയും അക്കോൺ. അപ്പം അവിടെ റിപ്പോർട്ട് ചെയ്യാം, അതൊരു ഓൺലൈൻ പോർട്ടലാണ്. പിന്നെ കുട്ടികൾക്ക് ഓഫീസ് ഓഫ് ദ ചിൽഡ്രൻ സേഫ്റ്റി കമ്മീഷണർ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്, അത് അവിടുന്നും സഹായങ്ങൾ ലഭ്യമാണ് ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ.
തീർച്ചയായും സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ജോസി തോമസ്.
താങ്ക് യു.